സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം അബ്രാഹത്തിന്റെ അനുസരണം. അനുസരണത്തെ പ്രതി ഏറെ സഹിച്ച യേശുവിന്റെ മാതൃകയെക്കുറിച്ച് നമുക്കറിയാം. യേശുവിനെ അനുസരണത്തിന്റെ പാതയിലൂടെ നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഓരോ വ്യക്തികളും അനുസരണത്തെ പ്രതി സഹിച്ചിട്ടുള്ളവരും വില കൊടുത്ത് അനുസരിച്ച് അനുഗ്രഹം അവകാശപ്പെടുത്തിയവരുമായിരുന്നു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹം തന്നെ ഇതിന് ഒരു ഉത്തമ മാതൃകയാണ്. അബ്രാം എന്ന അദ്ദേഹത്തിന്റെ പേര് പോലും ദൈവം അബ്രാഹം എന്ന് മാറ്റി. അബ്രാഹത്തിന്റെ ദൈവവിളി. ദൈവം അബ്രാഹമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 12:1-3. ഇത് ഓഫറുകളുടെ കാലമാണല്ലോ. നിറയെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ഓഫർ എന്ന് ഈ കാലഘട്ടത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അബ്രാഹമിന് ലഭിച്ച ഈ ഉന്നതമായ ദൈവവിളിയെ വിശേഷിപ്പിക്കാനാവും. തീർച്ചയായും ഈ ദൈവവിളി അങ്ങനെ തന്നെ ആണ് താനും. എന്നാൽ ഈ ദൈവവിളിയുടെ ആരംഭത്തിൽ തന്നെ വളരെ വേദനാജനകമായ ഒരു അനുസരണം ദൈവം അബ്രാഹമിൽ നിന്നും ആവശ്യപ്പെടുന്നു. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ആധുനിക വാർത്താ മാധ്യമങ്ങളുടെയും ഉന്നത ഗതാഗത സൗകര്യങ്ങളുടെയും വിരൽത്തുമ്പിന്റെ ചലനത്താൽ ഞൊടിയിട കൊണ്ട് ഇരിപ്പിടത്തിൽ കിട്ടുന്ന എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും നടുവിൽ കഴിയുന്ന ആധുനിക മനുഷ്യന് അബ്രാഹം നടത്തിയ അനുസരണത്തിന്റെ വേദനയുടെ വശം ഒട്ടുമേ മനസ്സിലാവുകയില്ല. ഈ ദേശമല്ലെങ്കിൽ കൂടുതൽ സൗഭാഗ്യകരമായ മറ്റൊരു ദേശം, ഇപ്പോഴുള്ള ബന്ധങ്ങൾ വിട്ടാൽ കൂടുതൽ സന്തോഷകരമായ പുതിയ ബന്ധങ്ങൾ, ഇതിലെന്ത് ഇത്രമാത്രം വേദനിക്കാനിരിക്കുന്നു? ഇതാണല്ലോ ഹൃദയബന്ധങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ ചിന്താഗതി. എന്നാൽ അബ്രാഹത്തോട് വിട്ടുപേക്ഷിക്കാൻ ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ പുരാതന കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ അവനാക്കി തീർക്കുന്ന സകലതുമായിരുന്നു. പിന്നീട് തിരിച്ചുവരവ് തികച്ചും അസാധ്യം. മാത്രവുമല്ല, വാർദ്ധക്യത്തിൽ താങ്ങായി നിൽക്കാൻ ഒരു മകനോ മകളോ അബ്രാഹമിനില്ല. ഈ അവസ്ഥയിലാണ് ദൂരെ ഏതോ ഒരു ദേശത്തേക്ക് പോകാൻ കർത്താവ് ആവശ്യപ്പെടുന്നത്. അബ്രാഹമിന് ലഭിച്ച ദൈവവിളിയുടെ തുടക്കം തന്നെ വേദനാജനകമായ അനുസരണം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. റോമ 4:3. അനുഗ്രഹ വാഗ്ദാനത്തിലും ഇഴചേർന്ന വേദന. അബ്രാഹമിന്റെ സമർപ്പണത്തിലും അനുസരണത്തിലും സംപ്രീതനായ ദൈവം അബ്രാഹവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവിടുന്ന് പറഞ്ഞു, അബ്രാഹം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? കർത്താവ് അബ്രാഹമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. ഉൽപ്പത്തി 15:5-6. ദൈവം അബ്രാഹമിനോട് തുടർന്നു പറഞ്ഞു, ഈ നാട് കാനാൻ ദേശം നിനക്ക് അവകാശമായി തരുവാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്നും കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഉൽപ്പത്തി 15:7. സന്താനരഹിതനായ അബ്രാഹമിന് ദൈവം കൊടുത്ത സന്താന വാഗ്ദാനത്തോടൊപ്പം തികച്ചും വേദനാജനകമായ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു. അതിതായിരുന്നു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും. ഉൽപ്പത്തി 15:13-14. സന്താനമില്ലെങ്കിൽ ഇല്ല എന്ന ഒരു വേദനയുള്ളൂ. എന്നാൽ ദൈവം വാഗ്ദാനം നൽകാൻ പോകുന്ന മക്കൾ അനുഭവിക്കാൻ പോകുന്ന കഠിന യാതനകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് തകർക്കാതിരിക്കുക. അങ്ങനെ ദൈവം കൊടുത്ത ആ വാഗ്ദാനത്തിനുള്ളിലും ഒരു വേദനയുടെ അനുഭവം ഒളിഞ്ഞുനിൽപ്പുണ്ടായിരുന്നു. കാനാനിലും പ്രതികൂലങ്ങൾ. കർത്താവിന്റെ വാക്കുകേട്ട് പുറപ്പെട്ട അബ്രാഹം തന്റെ ഭാര്യ സാറായോടൊപ്പം കാനാനിലെത്തി. പക്ഷെ അവിടെയും അബ്രാഹമിന് പ്രതികൂലങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. അബ്രാഹം കാനാനിൽ ചെന്ന് അധികം വൈകാതെ അവിടെ ഒരു കടുത്ത ക്ഷാമമുണ്ടായി. ക്ഷാമത്തെ അതിജീവിക്കുവാൻ വേണ്ടി അബ്രാഹം ഈജിപ്തിലേക്ക് താൽക്കാലികമായി മാറി. പക്ഷെ അവിടെയും പ്രതികൂലങ്ങൾ ആ ദമ്പതികളെ പിന്തുടർന്നു. അവിടെ വെച്ച് അബ്രാഹിമിന് തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. സാറ വളരെ അഴകുള്ളവളാണെന്ന് കണ്ട് ഈജിപ്തിലെ രാജാവായ ഫറവോ അവളെ സ്വന്തമാക്കി, സ്വന്തം ഭാര്യയാക്കി തീർത്തു. സ്വന്തം എന്ന് പറയാൻ ആകപ്പാടെ തനിക്കുണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തനിക്ക് നഷ്ടമായി തീരുന്ന വേദന അബ്രാഹം അനുഭവിച്ചു. മാത്രമല്ല, അവൾ വേറൊരുവന്റെ ഭാര്യയായി തീർന്നത് കാണേണ്ടി വന്ന ധർമ്മസങ്കടത്തിലൂടെയും അബ്രാഹം കടന്നുപോയി. ഒടുവിൽ കർത്താവിടപെട്ട് സാറായെ മോചിപ്പിച്ച് അബ്രാഹമിന് നൽകുന്നതുവരെ സ്വന്തം ഭാര്യയും കൂടെ നഷ്ടമാകുന്ന കഠിനവേദനയിലൂടെയും കടന്നുപോകാൻ അബ്രാഹമിന് ദൈവം ഇടവരുത്തി. അനുഗ്രഹപൂർണമായ അബ്രാഹമിന്റെ അനുസരണം വേദന നിറഞ്ഞതുകൂടെ ആയിരുന്നില്ലേ? ഉൽപ്പത്തി 12:10-20 വരെ. കുടുംബത്തിൽ അസമാധാനം. കർത്താവിനെ അനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട അബ്രാഹമിന്റെ കുടുംബജീവിതം ഒരു പ്രത്യേക കാലഘട്ടം വരെ പ്രശ്നസങ്കീർണവും അസമാധാനം നിറഞ്ഞതുമായിരുന്നു. വാഗ്ദാനം ചെയ്ത് 25 വർഷങ്ങൾ പൂർത്തിയായപ്പോഴാണ് വാഗ്ദാന സന്താനമായ ഇസഹാക്കിനെ അവർക്ക് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് സുഖകരമല്ലാത്തത് പലതും അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചു. തന്റെ ഗർഭധാരണത്തിനുള്ള നാളുകൾ പണ്ടേ കഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയ സാറ ഒരു സന്താനത്തെ ലഭിക്കുവാൻ വേണ്ടി ഈജിപ്തുകാരിയായ തന്റെ ദാസിയെ അബ്രാഹമിന് ഭാര്യയായി നൽകി. അബ്രാഹം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ താൻ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ സാറായുടെ ദാസിയായ ഹാഗാറിന്റെ സ്വഭാവം മാറി. അവൾ തന്റെ യജമാനത്തിയായ സാറായെ നിന്ദിക്കാൻ തുടങ്ങി. ഇത് ചങ്കിൽ കത്തി കുത്തിയിറക്കുന്ന അനുഭവങ്ങളിലൂടെ സാറായെ കടത്തിവിട്ടു. പിന്നീട് സാറ അബ്രാഹത്തിന്റെ അനുവാദത്തോടെ ഹാഗാറിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അവൾ ആ ഭവനം വിട്ട് ഓടിപ്പോയി. കർത്താവിന്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് അവിടുന്ന് ഹാഗാറിനെ സാറായ്ക്ക് കീഴ്പ്പെടുത്തി തിരികെ കൊണ്ടുവന്നുവെങ്കിലും വാഗ്ദാന സന്തതിയായ ഇസഹാക്കിന്റെ ജനനത്തോടെ വീണ്ടും കുടുംബകലഹം തുടങ്ങി. ഹാഗാറിനെയും മകനെയും ഇറക്കിവിടാൻ സാറ അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു. തന്മൂലം തന്റെ മകനായ ഇസ്മായേലിനെ ഓർത്ത് അബ്രാഹം വളരെയേറെ അസ്വസ്ഥനായി. അടിമ സ്ത്രീയിൽ പിറന്നവനെങ്കിലും അവനും അബ്രാഹമിന്റെ സ്വന്തം മകനല്ലേ? ഒരു വശത്ത് കുടുംബസമാധാനം, മറുവശത്ത് തന്റെ മകനെക്കുറിച്ചുള്ള ഹൃദയം നുറങ്ങുന്ന വേദന. അവസാനം ദൈവം ഇടപെട്ടു. സാറ പറഞ്ഞതുപോലെ ചെയ്യാൻ അബ്രാഹമിനോട് കൽപ്പിച്ചു. ഇസ്മായേലിനെയും താൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നും അവനെയും ഒരു വലിയ ജനതയാക്കുമെന്നും ഉറപ്പുകൊടുത്തു. പിന്നെ അബ്രാഹം മേലുകീഴ് ചിന്തിച്ചില്ല. പ്രഭാതമായപ്പോൾ കുറച്ചപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വച്ചുകൊടുത്ത് മകനെ അവളെ ഏൽപ്പിച്ച് അവരെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചു. തന്റെ രക്തത്തിൽ പിറന്ന, താൻ ലാളിച്ചു വളർത്തിയ തന്റെ മകനെ അകാലത്തിൽ എന്നേക്കുമായി നഷ്ടമാകുന്ന അബ്രാഹമിന്റെ ഹൃദയവേദന ആർക്കു വിവരിക്കാനാവും? അനുഗ്രഹം നിറഞ്ഞ അബ്രാഹമിന്റെ അനുസരണം വേദന നിറഞ്ഞതുകൂടിയായിരുന്നില്ലേ? ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിനു മുൻപ് അബ്രാഹം ഇസ്മായേലിനു വേണ്ടിയാണ് തന്റെ ഹൃദയ ബലിയർപ്പിച്ചത്. മക്കളെ ജീവനതുല്യം സ്നേഹിച്ചു വളർത്തുന്ന ഏതൊരു പിതാവിനും ഇസ്മായേലിനു വേണ്ടിയുള്ള ഈ ഹൃദയബലിയുടെ വേദന മനസ്സിലാകും. അബ്രാഹം തന്റെ രണ്ടു മക്കളെയും അനുസരണത്തിന്റെ പേരിൽ ബലി ചെയ്ത ഒരു പിതാവാണ്. ഇസഹാക്കിന്റെ ബലി. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിക്കുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. ഉൽപ്പത്തി 22:1-3 വരെ. അബ്രാഹം അതിന് തയ്യാറായി എന്നതിന്റെ പിന്നിൽ അധികം ആരും ചിന്തിക്കാത്ത മറ്റൊരു കഠിനവേദന കൂടിയുണ്ട്. ഇസഹാക്കിനെ ബലി ചെയ്യാൻ തയ്യാറായതിലൂടെ ഒരു മകനെ മാത്രമല്ല, ദൈവം അതുവരെയും തന്നോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളെയുമാണ് ബലി ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആ ബലിയിൽ രണ്ട് ബലികൾ നടന്നിട്ടുണ്ട്. ഒന്ന്, വാഗ്ദാന സന്താനമായ തന്റെ പുത്രൻ. 2, ദൈവം അതുവരെ തന്ന വാഗ്ദാനങ്ങൾ. ഇതിന് രണ്ടിനും തയ്യാറായ അബ്രാഹം ഹൃദയബലികളുടെ ഒരു മഹാമനുഷ്യൻ തന്നെയായിരുന്നു. ആ അബ്രാഹമിനെ ദൈവം താൻ വാഗ്ദാനം ചെയ്തതിലും വളരെയധികമായി അനുഗ്രഹിച്ചു. വിശ്വാസികളുടെ പിതാവാക്കി ഉയർത്തി. ദൈവം പറഞ്ഞു, നീ നിന്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 22:16-18 വരെ. അനുസരണത്തിനു പിന്നാലെ അനുഗ്രഹമുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തോട് ചേർന്ന് അതിനു മുൻപ് സഹനമുണ്ട്. പ്രിയപ്പെട്ട സമർപ്പിതരെ, അബ്രാഹമിനെ പോലെ ദൈവത്തിന്റെ വാക്കുകേട്ട് നാടും വീടും ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവരല്ലേ നിങ്ങൾ? അബ്രാഹത്തെ വിളിച്ച് രക്ഷിച്ച് അനുഗ്രഹമാക്കിയ കർത്താവ് നമ്മോടൊത്തുമുണ്ട്. അനുഗ്രഹപൂർണമായ ഈ അനുസരണം സഹനപൂരിതം കൂടിയാണെന്ന കാര്യം മറന്നുപോകരുതേ. അത് മറക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പതറിപ്പോകുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ അനുസരണം സഹനപൂരിതമായിരുന്നെങ്കിൽ അബ്രാഹമിന്റെയും പ്രവാചകന്മാരുടെയും വിളിക്കപ്പെട്ട മറ്റനേകരുടെയും ജീവിതത്തിൽ അനുസരണം സഹനപൂരിതമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് സഹനപൂരിതമായിരിക്കും. പ്രിയപ്പെട്ട കുടുംബസ്ഥരെ, നിങ്ങൾ പതറിപ്പോകരുത്. ദൈവം ഒന്നിപ്പിച്ചവരായിരുന്നു അബ്രാഹവും സാറായും. പക്ഷേ അവരുടെ കുടുംബജീവിതം കടന്നുപോയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊടുങ്കാറ്റുകളും ഈ ലേഖനത്തിൽ ഒതുക്കാൻ കഴിയാത്തതാണ്. ദൈവം വിളിച്ച് നിയോഗിച്ചു എന്ന കാരണത്താൽ നമ്മുടെ ജീവിതം പ്രതിസന്ധികളില്ലാത്തതും പ്രശ്നരഹിതവുമായിരിക്കുമെന്ന് അന്ധമായി വ്യാമോഹിക്കരുത്. അനുസരണത്തിന്റെ വഴിയിലൂടെ മാത്രം ചരിച്ച നസറത്തിലെ തിരുക്കുടുംബം നേരിട്ട സഹനങ്ങളും പ്രതിസന്ധികളും നമുക്കറിയാമല്ലോ. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ദൈവം നഷ്ടമായതിന്റെ അടയാളമായി കണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുതേ. അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. ധൈര്യമായിരിക്കുക. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹെബ്രായർ 4:15 മുതൽ 16 വരെ.